ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു നഗരമാണല്ലോ കൊച്ചി. ആ നഗരത്തിൻ്റെ നാമം പേർന്ന രൂപതയുടെ 35-ാമത്തെ ഭരണസാരഥി എന്ന നിലയിൽ കൊച്ചി രൂപതയെയും രൂപതയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് പിതാവിന് വത്തിക്കാൻ റേഡിയോ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാനുള്ളത് എന്താണ്?
1557 കൊച്ചി രൂപത സ്ഥാപിതമാകുന്നത്. അന്ന് ശ്രീലങ്ക, ഇന്ന് മ്യാൻമാർ എന്ന് പറയുന്ന ബർമ്മ, പിന്നെ വേറെയും വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു രൂപതയാണ് കൊച്ചി രൂപത. കൃത്യമായിട്ട് പറഞ്ഞാൽ ഗോവ കഴിഞ്ഞാൽ രണ്ടാമത്തെ രൂപത എന്ന് പറയാം. എന്നാൽ 12-ാം നൂറ്റാണ്ടിൽ തന്നെ കൊല്ലം രൂപതയിൽ ഒരു മെത്രാനെ നിയമിക്കുകയുണ്ടായി റോമിൽ നിന്ന്. അദ്ദേഹം വന്ന് സ്ഥാനം ഏൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതാണ് കേരളത്തിലെ ലത്തീൻ സഭയുടെ പ്രധാനമായിട്ടുള്ള ചരിത്രം. ആദ്യത്തെ കൊച്ചിയിലെ 31 മിത്രാന്മാരും പോർച്ചുഗീസുകാരായിരുന്നു. പോർച്ചുഗീസ് പതിരവാദോയുടെ സംരക്ഷണത്തിലാണ് രൂപത ആരംഭിച്ചതും വളർന്നു വന്നതും. ആദ്യത്തെ തദ്ദേശീയ മിത്രാൻ അലക്സാണ്ടറുടെ എഴുത്ത് പിതാവാണ്. പിന്നീട് ഗുരുത്ര പിതാവ് വന്നു. ഇപ്പം 3-ാമത് തട്ടുങ്കൽ പിതാവായിരുന്നു. ഇപ്പം 3 മാസമായിട്ട് കൊച്ചി രൂപതയിലെ ബിഷപ്പാണ് ഞാൻ. ഞാൻ അതിനു മുമ്പ് 4 വർഷം പുനലൂരിൽ മെത്രാനായിരുന്നു.
പിതാവെ, മെത്രാനായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി സ്ഥാനചിഹ്നം തിരഞ്ഞെടുക്കാറുണ്ടല്ലോ. പിതാവിൻ്റെ സ്ഥാനചിഹ്നം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിതാവ് ആ സ്ഥാനചിഹ്നം തയ്യാറാക്കിയിരിക്കുന്നത്?
ഞാൻ പുനലൂർ ആദ്യം ബിഷപ്പായപ്പോൾ തിരഞ്ഞെടുത്ത അടയാളവാക്യം കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന തന്നെ. ഞാനിപ്പോഴും അതേ വാചകം തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആദർശവാക്യമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമാണത്. അതായത് ദൈവത്തിൻ്റെ പരിപാലന പ്രാണവായു പോലെ നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നു. കാണുന്നില്ല എങ്കിലും എന്നാൽ അതിൻ്റെ അഭാവം നമ്മളെ ശ്വാസം മുട്ടിപ്പിക്കുന്നത് പോലെ ദൈവപരിപാലനം ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നില്ല. മുന്നോട്ട് പോകുന്നതും നിലനിൽക്കുന്നതും മുമ്പ് നിലനിന്നതും എല്ലാം പരിപാലനയുടെ സംരക്ഷണത്തിലാണ്.
ഈ ദൈവിക പരിപാലനയിൽ ഊന്നി നിന്നുകൊണ്ട് പിതാവ് ഇന്ന് കൊച്ചി രൂപതയെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്? ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്?
കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ രൂപതയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ആവശ്യത്തിന് ദൈവവിളിയുണ്ട്. 114 അച്ഛന്മാർ രൂപതയിലുണ്ട്. 58 പേര് മൈനർ സെമിനാരിയിലും 38 പേര് മേജർ സെമിനാരിയിലുമായി 96 സെമിനാരി വിദ്യാർത്ഥികൾ, വൈദിക വിദ്യാർത്ഥികൾ ഉണ്ട്. ദോണും ഫീതൈ എന്നുള്ള ആ ഒരു സഭയുടെ സേവന പാതയിലേക്ക് വിടാനായിട്ടുള്ള അച്ഛന്മാരും ഇക്കൂട്ടത്തിൽ നിന്ന് ഉണ്ടാകും എന്നാണ് നമ്മൾ ന്യായമായിട്ടും പ്രതീക്ഷിക്കേണ്ടത്.
രൂപതയിലെ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടുത്തെ സന്യസ്ത ജീവിത അല്ലെങ്കിൽ സമർപ്പിത ജീവിത ദൈവവിളിയുടെ അവസ്ഥ എന്താണ്? അതിലേക്ക് ആകർഷിക്കപ്പെടുന്നവരുടെ സംഖ്യ, യുവതി യുവാക്കളുടെ സംഖ്യയിൽ വർധനവുണ്ടോ അതോ കുറഞ്ഞു വരികയാണോ? ഇന്നത്തെ അവസ്ഥ എന്താണ്?
സന്യസ്ത വൈദികരുടെ ആ ഒരു സേവന വഴിയിലേക്ക് ഇപ്പോഴും കാര്യമായ കുറവൊന്നും ദൈവവിളിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ചെറിയ തോതിൽ അല്ല, ഒരല്പം കൂടെ കൂടിയ തോതിൽ യുവതികൾ മഠത്തിലേക്കുള്ള അവരുടെ ആ വരവ് കുറഞ്ഞിട്ടുണ്ട്. പുറത്തുള്ള ആ സാമൂഹ്യ സാഹചര്യം അതിന് ഒരു കാരണമാണ്. കാരണം ഇങ്ങനെയുള്ള സമർപ്പണ, പൂർണ്ണമായ സമർപ്പണ വഴിയിലേക്ക് ആരെങ്കിലുമൊക്കെ തിരിഞ്ഞ് അങ്ങനെ പോകാനായിട്ട് അനുകൂലമായൊരു സാമൂഹ്യ പശ്ചാത്തലമല്ല കേരളത്തിൽ ഉള്ളത്.
ഇത് ഇന്നത്തെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയുടെ ഭാഗമായിട്ടാണോ, ഇങ്ങനെ അതിൻ്റെ ഒരു അനന്തരഫലമാണോ ഇത്?
ഒരു കാരണം അതാണ്. സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രശ്നമുണ്ട്. 2, ഇതിൻ്റെ ഫലമായിട്ടൊരു ഉപഭോഗ സംസ്കാരം വളർന്നു വരുന്നുണ്ട്. പിന്നെ കാഴ്ചപ്പാടിലൊരു വ്യത്യാസമുണ്ട്. അതായത് ദീർഘകാലത്തേക്കുള്ള ഒരു സമർപ്പണ ബുദ്ധിക്ക്, പ്രത്യേക ദൈവവിളിയുടെ കാര്യത്തിൽ മാത്രമല്ല വൈവാഹിക ജീവിതത്തിൽ പോലും ദീർഘകാലത്തേക്കുള്ള ഒരു സമർപ്പണത്തെക്കുറിച്ച് അത്ര ഉറപ്പില്ലാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ മുന്നോട്ട് പോയാൽ, കലപ്പയിൽ കൈവച്ചാൽ തിരിഞ്ഞു നോക്കാൻ വയ്യാത്ത സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ വഴിയിൽ അത് അങ്ങനെ വേണോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ പെൺകുട്ടികൾ ഇന്നത്തെ ആ പൊതുവെയുള്ള സാമൂഹ്യ അന്തരീക്ഷം അവർക്ക് അവരെ വളരെ പെട്ടെന്ന് ആ ഒരു രീതിയിലേക്ക് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഇതൊന്നും ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇതൊന്നും ഇവിടെ ഉണ്ടാകില്ല, ഇതൊക്കെ ഒരു ജീവിത നിഷേധമാണ് സന്യാസം, അല്ലെങ്കിൽ അതൊരു വേഷം കെട്ടലാണെന്ന് വരെ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷവും കേരളത്തിൽ ഉണ്ട്. അതിന് ചെറിയ രീതിയിൽ സന്യസ്ത ഒരു തന്നെ കാരണമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ തന്നെ ഉണ്ടാകുന്ന ചില്ലറ പ്രശ്നങ്ങൾ, അപ്പോൾ ജനം അതിന് ഊതി വീർപ്പിക്കുന്നു.
ഇതിനൊരു പരിഹാരമായിട്ട് ഒരു ബോധവൽക്കരണത്തിലൂടെ ഇത് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ ദൈവവിളികൾ ചിലപ്പോൾ കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിഷേധാത്മക മനോഭാവം ജനങ്ങളിലുണ്ടാവുന്നു, ഇതിനെതിരായിട്ട് ഇതിനൊരു പരിഹാരമാർഗം എന്താണ്?
ആദ്യത്തെ പരിഹാരമാർഗം എന്ന് പറയുന്നത് ഇതിൽ നേരത്തെ പ്രവേശിച്ചിട്ടുള്ള ഞങ്ങളുടെ തന്നെ ജീവിത നവീകരണമാണ്. അതായത് ഞങ്ങൾ വെറും പറച്ചിലുകാരല്ല, പ്രവർത്തിക്കുന്നവരാണ്, മനുഷ്യരാണ്. ബലഹീനതയുണ്ടെങ്കിൽ പോലും ആ ദൈവസഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജനത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി സേവനത്തിൻ്റെ ഒരു പാത തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നുള്ള ബോധ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമുണ്ടാകുമ്പോൾ എന്തൊക്കെ എതിര് പ്രചരണമുണ്ടായാലും, ഇപ്പോൾ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർ പരിഹാസ്യനാകാൻ പാകത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആ സൽസ്വഭാവത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിനെന്ന്. ഇതേപോലൊരു സമീപനം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആദ്യമുണ്ടാകുമ്പോൾ എന്ത് എതിര് പ്രചരണമുണ്ടായാലും നിഷ്പക്ഷമതികളായ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് ആദരവും ഈ വിളിക്ക് തന്നെ ആദരവും ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ തന്നെ വീഴ്ചകൾ കുറയ്ക്കാവുന്ന പരിശീലന പദ്ധതികൾ, അവയർനെസ് പ്രോഗ്രാമുകൾ, ഇതെല്ലാം ഉണ്ടാക്കുക. ജനങ്ങളിലേക്കുള്ള പബ്ലിക് റിലേഷൻസ് അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക. കാരണം പൊതുവെ അറിയാമല്ലോ, വാർത്തയാവുന്നത് എക്സെപ്ഷണലായിട്ടുള്ള കാര്യമാണ്, അസാധാരണമായ കാര്യം. അപ്പോൾ ആ ഒരു കാര്യം ഊന്നൽ നൽകി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതായത് ഇന്നടുത്ത ഒരു അപഭ്രംശം അത് വാർത്തയാകുന്നതിൻ്റെ അർത്ഥം 99 പേരും നന്നായിട്ട് പോകുന്നുവെന്നുള്ള ആ ഒരു വശമുണ്ട് എന്നതിനെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ ഞങ്ങൾ അച്ഛന്മാർ വെള്ളം ഉടുപ്പിട്ടുണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ മുകൾ മുതൽ താഴെ വരെ ആ ശുഭ്ര വസ്ത്രം, ഒരു ചെറിയ ഒരു കുത്ത ഒരു പാട് കണ്ടാൽ ആരെങ്കിലും ഉടനെ ചോദിക്കും, എൻ്റെ ആ പാടെന്ന്. അപ്പം നമ്മൾ, ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല, ഇത്രയും വലിയ ആ വെണ്മയിൽ ഒരു ചെറിയ പാട് മാത്രമേ ഇവൻ്റെ ദൃഷ്ടിയിൽ പെട്ടുള്ളൂ, ഇവളുടെ ദൃഷ്ടിയിൽ പെട്ടുള്ളൂ എന്നതിനെക്കുറിച്ച് ഞാൻ വിഷമിക്കരുത്. ഞാൻ അങ്ങനെ ഒരു ഇത് കാര്യം വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ധൈര്യം, എനിക്ക് മനസ്സിന് ധൈര്യം കൊടുക്കേണ്ടത് ഈ ഒരു പാട് പോലും അവിടെ ഉണ്ടാകരുത് എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു ഭാവാത്മക ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. രണ്ടാമത് അങ്ങനെ ഒരു ചോദ്യമുണ്ടാകാത്തൊരു സന്ദർഭം സൃഷ്ടിക്കപ്പെടും. ആ രീതിയിൽ കാര്യങ്ങൾ നേരിടാം. ഒരു കുറച്ചുകൂടി നല്ല പബ്ലിക് റിലേഷൻസ്, ഞങ്ങൾ പൊതുമനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകുമ്പോൾ ഞങ്ങൾ നന്നായാൽ മാത്രം പോരാ, നല്ലവരാണ് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുക എന്നൊരു കാര്യം കൂടിയുണ്ട്. ആ ഒരു കാര്യം രണ്ടും ഒരേ നേരത്ത് നടന്നാൽ കാര്യങ്ങൾ ഭംഗിയാകും.
നമ്മളൊരു സമൂഹത്തിലാണ്, ആ സമൂഹത്തിന് വേണ്ടി കൊച്ചി രൂപത ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു?
തുടക്കം മുതൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരു ജനതയുടെ പുരോഗതിയുടെ അടിത്തറ വിദ്യാഭ്യാസമാണ്. കാരണം എഴുതാനും വായിക്കാനും പഠിക്കുമ്പോൾ കാഴ്ചപ്പാടുകൾ മാറും, ഇങ്ങനെ പോരാ കാര്യങ്ങളൊന്നും മനസ്സിലാകും, അപ്പോൾ പുരോഗതി ഉണ്ടാകും. മിഷനറിമാരുടെ പ്രവർത്തന മേഖലയായിരുന്നതുകൊണ്ട് 100+ വർഷങ്ങളായിട്ട് കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും വന്ന് പഠിക്കാനായിട്ടുള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമൂഹ്യ പുരോഗതിക്ക് അതൊരു കാര്യം. പിന്നെ ചെറിയ രീതികളിലാണെങ്കിലും ധാരാളം സന്യാസ ഭവനങ്ങൾ, ഹോസ്പിറ്റലുകൾ മുതലായവ സേവനാദൃ ശുശ്രൂഷയുടെ രംഗത്ത് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഗ്രാമത്തിലും തന്നെ ഇപ്പോഴ് അവരുടെ പ്രവർത്തനം അങ്ങനെ കൊണ്ടുപോകാൻ വളരെ വിഷമതകൾ നേരിടുന്നുണ്ട്. കാരണം എല്ലാത്തരം സ്പെഷ്യാലിറ്റികളുമുള്ള പട്ടണങ്ങളിലെ വലിയ ആശുപത്രിയിലേക്ക് പോകാനായിട്ടാണ് പണമില്ലാത്തവർ പോലും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചെറിയ ആശുപത്രി നിലനിൽപ്പിൻ്റെ ഭീഷണിയെ നേരിടുകയാണെങ്കിൽ പോലും അത്യാവശ്യക്കാരന് ഇപ്പോഴും പെട്ടെന്ന് കടന്നു വരികയും സേവനം പ്രതീക്ഷിക്കുകയും ചെയ്യാവുന്ന സ്ഥാപനങ്ങൾ ധാരാളം സന്യാസിനിമാർ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇനി സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴി വളരെ കാര്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങളിലെ ഈ സ്വയം സഹായ സംഘങ്ങൾ ധാരാളമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വനിതകളുടെ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് തന്നെ രൂപതയിൽ നടക്കുന്നുണ്ട്. ഏത് കാര്യത്തിനും അവർ വനിതകൾ തന്നെ മുന്നിട്ടിറങ്ങി അവരുടെ ആ വിഭവശേഷിയെ വർദ്ധിപ്പിക്കാനായിട്ട്, സ്വയം തൊഴിൽ ചെറിയ രീതിയിലാണെങ്കിലും കണ്ടെത്താനായിട്ട്, ചെറിയൊരു വരുമാന മാർഗമാകാനായിട്ടും ഒക്കെ സാധിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ ഇതൊക്കെ വഴിയായിട്ട് എല്ലാറ്റിനുപരിയായിട്ട് കാര്യങ്ങൾ നമ്മുടെ ഭാവി നമ്മൾ തന്നെയാണ് കരുപ്പിടിക്കേണ്ടത് എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ധാരാളം ബോധവികസന സെമിനാറുകൾ നടത്തുന്നുണ്ട്. നല്ല പാർട്ടിസിപ്പേഷനുണ്ട്. അതിൻ്റെ വ്യതിയാനം ഉണ്ടാകും. പിന്നെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ മികച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ചിട്ടയായ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ രൂപതയിൽ നടപ്പാക്കിയിട്ടുണ്ട്. അത് തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ്. പുതിയ സംരംഭങ്ങൾ ഉടനെ തുടങ്ങുന്നതിനേക്കാളും നിലനിൽക്കുന്ന നല്ല ലക്ഷ്യത്തോടുകൂടെ തുടക്കമിട്ടതും പ്രവർത്തിച്ചു വരുന്നതുമായ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അല്ലെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്, ഓരോരുത്തരും അടിത്തറ ഇടാൻ നോക്കാതെ മറ്റുള്ളവരുടെ അടിത്തറ മേൽ പണിയാനായിട്ടും, മാനുഷിക വിഭവശേഷി കുറഞ്ഞൊരു സമൂഹമാകുന്നത് കൊണ്ട് ഇട്ട ഏത് അടിത്തറ മേലും പണിയപ്പെടണമെന്നുള്ളതിന് മുൻതൂക്കം കൊടുക്കുകയും അത് തീർന്നിട്ട് മാത്രം പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്നൊരു രീതിയാവും ഞാൻ തുടരാനായിട്ട് ആഗ്രഹിക്കുക. എവിടെയും ഞാനത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, അത് തുടരും.
ഇന്ന് സമൂഹത്തിൽ നിന്ന് ഉദാഹരണമായിട്ട് വിദ്യാഭ്യാസ രംഗത്താകട്ടെ, ആതുര സേവന രംഗത്താകട്ടെ, ഒത്തിരിയേറെ വിമർശനങ്ങൾ ഏതൊരു നല്ല കാര്യത്തിനും എന്നും ഉണ്ടായിരിക്കും, അതിന്നുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മൂല്യച്യുതി വളരെ ശക്തമാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സഭ ഏത് രീതിയിൽ പ്രതികരിക്കണം, എങ്ങനെ ഇതിനെ നേരിടണം?
ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കത്തിനും ഇത്രയും വലിയ പുരോഗതിക്കുമെല്ലാം കാരണമായിട്ട് നിന്നത് മിഷണറിമാരും അവരുടെ പിന്തുടർച്ചക്കാരായ സഭയിലെ പ്രവർത്തകരും എല്ലാവരുമാണ്, സമർപ്പിതരും രൂപതകളുമെല്ലാമാണ്. അടുത്തിടെയായിട്ട് അതിന് തമസ്കരിക്കാനായിട്ട് ഉള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസം ഇന്ന് വേണമെന്ന് വിചാരിച്ചാൽ ലാഭമുണ്ടാക്കാവുന്ന ഒരു വ്യവസായമാക്കാനും ഉള്ള സാധ്യതകളും കൂടി നിലനിൽക്കുന്നത് കൊണ്ട് സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയതും നിലനിൽക്കുന്നതുമായ സ്ഥാപനങ്ങൾ പാടെ വിമർശിച്ച് ഇല്ലാതാക്കിയെങ്കിൽ വ്യവസായത്തിൻ്റെ ലൈനിലേക്ക് ആർക്കും പ്രവേശിക്കാവുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഇന്നും സാധാരണക്കാരന് കടന്നു വരാവുന്ന സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ രംഗമായാലും ആതുര സേവന രംഗമായാലും, രണ്ടും നടത്തുന്നത് സഭ തന്നെയാണ്. പക്ഷേ വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു നയം നടപ്പാക്കാനായിട്ട് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തേണ്ട പ്രധാന ചുമതല ഗവൺമെൻറ്റിനുള്ളതാണ്. കാരണം പൗരന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഗവൺമെൻറ് പടിപടിയായിട്ട് സേവന രംഗങ്ങളിൽ നിന്ന് പിന്മാറുകയാണ്.